യാസ്വ കിച്ചൻ മരിച്ചു. വസന്തത്തിൽ അവധിക്കാലം കഴിഞ്ഞ് സ്കൂൾ തുറന്ന ആദ്യത്തെ പ്രഭാതമായിരുന്നു. അങ്കണത്തിൽ സമ്മേളിച്ചിരുന്ന കുട്ടികൾക്ക് മുന്നിലായി പതിവ് പോലെ കൈകൾ കീശയിൽ തിരുകി കൊബായാഷി മാസ്റ്റർ നിന്നു. പക്ഷെ അല്പനേരത്തേക്ക് അദ്ദേഹം ഒന്നും തന്നെ മിണ്ടിയില്ല. പിന്നെ കൈകൾ മെല്ലെ കീശയിൽ നിന്ന് പുറത്തെടുത്തുകൊണ്ട് കുട്ടികളിലേക്ക് മുഖമുയർത്തി മാസ്റ്ററുടെ കണ്ണുകളിൽ കരച്ചിൽ തളം കെട്ടി നിന്നിരുന്നു. യാസ്വാക്കിച്ചൻ മരിച്ചു, ശബ്ദം താഴ്ത്തി അദ്ദേഹം പറഞ്ഞു. ഇന്നവൻ്റെ ശവസംസ്കാരമാണ്, നമ്മളെല്ലാം അങ്ങോട്ട് പോകുന്നു, അദ്ദേഹം തുടർന്നു. എനിക്കറിയാം, അവൻ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം അവസാനിച്ചു. എനിക്കും അതുവരെ അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞുള്ളൂ. ആ മുഖം ചുവന്നിരുണ്ടു, കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു, കുട്ടികൾ ആകെ സ്തംഭിച്ചു പോയിരുന്നു. ആരും ഒരക്ഷരം ഉരിയാടിയില്ല. എല്ലാവരും യാസ്വാക്കിച്ചാനെക്കുറിച്ച് ഓർക്കുകയായിരുന്നു. ഇത്രയേറെ ദുഃഖപൂർണമായ മുഖത ടോമോയുടെ മുഖത്ത് മുമ്പൊരിക്കലും തളം കെട്ടി നിന്നിട്ടില്ല. ഓ, ഇത്ര പെട്ടെന്ന് മരിക്കുക, കൊച്ചു ടോട്ടോ ചിന്തിച്ചു. അങ്കിൾ ടോമിൻ്റെ മുറി താൻ വായിച്ചു തീർത്തതുപോലുമില്ല. യാസ്വാക്കിച്ചാന് അത് വായിക്കാൻ എന്ത് ധൃതിയായിരുന്നു. അവധിക്ക് മുമ്പ് കൊണ്ടുവരണട്ടോ എന്നവൻ തന്നോട് ചട്ടം കെട്ടിയതാണ്. ടോട്ടോച്ചാൻ അവൻ്റെ വളഞ്ഞ് വികൃതികളായ വിരലുകളെക്കുറിച്ച് ഓർത്തു. അതൊടുവിൽ കണ്ടത് എപ്പോഴാണ്? അതെ, വസന്തത്തിൽ അവധിക്ക് തൊട്ടു മുമ്പ്. അങ്കിൾ ടോമിൻ്റെ മുറി കൈമാറി പരസ്പരം യാത്ര പറയുമ്പോൾ അവൾ വീണ്ടും ഓർക്കുകയായിരുന്നു ആദ്യമായി അവനെ കണ്ട ദിനം. കുട്ടി എന്താ അങ്ങനെ നടക്കണേ, അവളുടെ ചോദ്യം. അത് പോളിയോ വന്നതുകൊണ്ടാ, അവൻ്റെ ശാന്തമായ ഉത്തരം. നേർത്ത പുഞ്ചിരിയും മുഴങ്ങുന്ന ശബ്ദവും പിന്നെ ആ പഴയ വേനലൊഴിവിന് അവരിരുവരും മാത്രമറിഞ്ഞ മരം കയറ്റത്തിൻ്റെ ആഹ്ലാദം, സാഹസികതയുടെ ആത്മസംതൃപ്തിയുടെ ആ വേനൽ വേദനയോടെ കൊച്ചുടോട്ട് ഓർത്തു. എന്തൊരു ഭാരമായിരുന്നു അവൻ്റെ ശരീരത്തിന്. മുതിർന്ന കുട്ടിയായിരുന്നിട്ടും മടി കൂടാതെ അവൻ അവളെ തന്നെ ആശ്രയിച്ചു, വിശ്വസിച്ചു. അന്ന് മരക്കുമ്പത്തിരുന്ന് അമേരിക്കയിലുള്ള ടെലിവിഷൻ എന്ന വിശേഷപ്പെട്ട പെട്ടിയെക്കുറിച്ച് അവളോട് പറഞ്ഞത് യാസ്വാക്കിച്ചാനാണ്. ടോട്ടോച്ചാനും യാസ്വാക്കിച്ചാനും ഏറ്റവും നല്ല കൂട്ടുകാരായിരുന്നു. അവർ ഒന്നിച്ചിരുന്ന് ഊണ് കഴിച്ചു, ഇടവേളകൾ ഒന്നിച്ച് ചെലവഴിച്ചു, പള്ളിക്കൂടം വിട്ട് സ്റ്റേഷനിലേക്ക് ഒന്നിച്ച് നടന്നുപോയി. ഇനി അതൊന്നും ആവർത്തിക്കില്ല, കൊച്ചു ടോട്ടോയ്ക്ക് അറിയാം. മരണമെന്നാൽ യാസ്വാക്കിച്ചാൻ ഇനി ഒരിക്കലും സ്കൂളിലേക്കില്ലെന്ന് തന്നെയാണ്. ആ പഴയ കോഴിക്കുഞ്ഞുങ്ങളെപ്പോലെ കൊച്ചു ടോട്ടോ എങ്ങനെയൊക്കെ വിളിച്ചാലും ചിറകനക്കാനാവാതെ. ധനൻ ചോഹുവിലെ യാസ്വാക്കിച്ചാൻ്റെ വീടിന് എതിർവശത്തുള്ളൊരു പള്ളിയിലായിരുന്നു ശവസംസ്കാര ചടങ്ങ്. ജീവഗോഗയിൽ നിന്ന് അങ്ങോട്ടേക്ക് നിരന്തരയായി നടന്നു നീങ്ങുന്ന കുട്ടികൾ നിശബ്ദരായിരുന്നു. ടോട്ടോച്ചാൻ മുഴുവൻ സമയവും തലകുനിച്ചാണ് നടന്നത്. പതിവ് പോലെ ചുറ്റുപാടും കണ്ണുകൾ പായിച്ച് കൗതുകങ്ങൾ കണ്ടെത്താൻ അവൾക്ക് തോന്നിയില്ല. ആ ദുഃഖവാർത്ത മാസ്റ്റർ പറയുമ്പോഴുണ്ടായ വികാരമല്ല ഇപ്പോൾ അവളുടെ മനസ്സിൽ. തീവ്രമായ മറ്റെന്തോ ഉള്ളിൽ വന്ന് നിറയുന്നതായി അവളറിഞ്ഞു. മരണവാർത്ത ആദ്യം കേട്ടപ്പോൾ അവിശ്വാസമായിരുന്നു, പിന്നീട് കടുത്ത ദുഃഖം തോന്നി. പക്ഷെ ഇപ്പോൾ അവൾക്കാകെ വേണ്ടിയിരുന്നത് യാസ്വാക്കിച്ചാൻ ഒരിക്കൽ കൂടി ജീവനോടെ കാണുക മാത്രമായിരുന്നു. അവൾക്ക് അവനോട് സംസാരിക്കണമായിരുന്നു. അടക്കാനാവാത്ത പാരവിശ്യത്തോടെ അവൾ നടന്നു. ലില്ലിപ്പൂക്കളുടെ വെളുപ്പ് കൊണ്ട് പള്ളിമുറ്റം നിറഞ്ഞിരുന്നു. അവിടെ യാസ്വാക്കിച്ചാൻ്റെ പ്രിയപ്പെട്ട അമ്മ, സഹോദരിമാർ, മറ്റു ബന്ധുക്കൾ എല്ലാവരും കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞിരുന്നു. ടോട്ടോച്ചാനെ കണ്ടതും അവരുടെ ദുഃഖം അണപൊട്ടി ഒഴുകി. ടോട്ടോച്ചാൻ ഒരു ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നത് അന്ന് ആദ്യമായിട്ടായിരുന്നു. ഒരുപാട് ദുഃഖപൂരിതമാണ് ആ മുഹൂർത്തമെന്ന് അവളറിഞ്ഞു. ആരും ഒന്നും സംസാരിച്ചില്ല. ഓർഗനിൽ നിന്നൊഴുകി വരുന്ന വിഷാദത്തിൻ്റെ നീർത്തരാഗങ്ങൾ മാത്രം. ഉയരെ സൂര്യൻ തിളങ്ങിക്കൊണ്ടിരുന്നു. പള്ളി പകൽ വെളിച്ചത്തിൽ കുളിച്ചു നിന്നു. അതിനുള്ളിൽ ഒരിടത്തും പക്ഷെ ആഹ്ലാദത്തിൻ്റെ നേരിയ സ്പർശം പോലുമില്ല. ഇരുണ്ട ബാൻഡുവാദ്യം വേണ്ടി നിന്നിരുന്നൊരു മനുഷ്യൻ ടോമോ വിദ്യാർത്ഥികളുടെ സമീപത്തേക്ക് വന്നു. അവൾക്ക് ഓരോ വെള്ളപ്പൂ വീതം നൽകി. വരിവരിയായി നടന്നു ചെന്ന് പൂക്കൾ യാസ്വാക്കിച്ചാൻ്റെ ശവമഞ്ചത്തിൽ അർപ്പിക്കാൻ അയാൾ കുട്ടികളോട് മന്ത്രിച്ചു. പൂക്കളെ കൊണ്ട് നിറച്ച പെട്ടിയിൽ കണ്ണുകൾ എന്നേക്കുമായി അടച്ച് യാസ്വാക്കിച്ചാൻ കിടന്നു. മരിച്ചു കഴിഞ്ഞിരുന്നുവെങ്കിലും പഴയ ആ കാരുണ്യവും കൗശലവും അവൻ്റെ മുഖത്തിപ്പോഴും തളം കെട്ടിക്കിടക്കുന്നതായി ടോട്ടോച്ചാന് തോന്നി. അവൾ മുട്ടുകുത്തിയിരുന്ന് പൂവ് ചിരപരിചിതമായ ആ കൈകൾ കരികിലായി വച്ചു. വിരലുകളിൽ മൃദുവായി സ്പർശിച്ചു. എല്ലായ്പ്പോഴും അവൾ വാത്സല്യത്തോടെ ചുറ്റിപ്പിടിച്ചിരുന്ന വികൃതികളായ വിരലുകൾ. അവൻ്റെ കൈകൾ ഇന്നും അഴുക്കിൽ പുതഞ്ഞ് അവളുടെ കുഞ്ഞു കൈകളേക്കാൾ വെളുത്തവയായിരുന്നു. വിരലുകൾ മുതിർന്നവരുടേതുപോലെ മെലിഞ്ഞു നീണ്ടവയും. ഉറങ്ങുകാണല്ലേ ഉവ്, അവൾ യാസ്വാക്കിച്ചവനോട് മന്ത്രിച്ചു. ചിലപ്പോൾ നമ്മൾ വലുതാവുമ്പോൾ എവിടെയെങ്കിലും വെച്ച് വീണ്ടും കാണുമായിരിക്കും. അന്ന് ചിലപ്പോൾ നിൻ്റെ പോളിയോ സുഖമായി കഴിഞ്ഞിരിക്കും. ടോട്ടോച്ചാൻ എഴുന്നേറ്റു. കൂട്ടുകാരൻ ഒരിക്കൽ കൂടി നോക്കി. ഹായ് അങ്കിൾ ടോമിൻ്റെ മുറി, അവൾ പെട്ടെന്ന് പറഞ്ഞു. ഞാനത് മറന്നുപോയി. ഇപ്പോൾ എനിക്കത് തിരികെ തരാൻ പറ്റുമോ? പറ്റില്ല. പോട്ടെ, സാരില്ല, ഞാനത് സൂക്ഷിച്ചു വെച്ചേക്കാം കേട്ടോ, ഇനി എന്തെങ്കിലും കാണുമ്പോൾ തരാൻ. നടന്നകലാൻ തുടങ്ങുമ്പോൾ പിന്നിൽ അവൻ്റെ ശബ്ദം അവൾ കേട്ടു. ടോട്ടോച്ചാൻ, നിനക്ക് ഓർമ്മയില്ലേ? അതെ, ഉറപ്പായും അവളത് കേട്ടു. നമ്മൾ ഒന്നിച്ച് എന്തെല്ലാം വികൃതികളാ കാട്ടിയേ. ഓ, എന്ത് രസമായിരുന്നു! ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല കേട്ടോ. പള്ളിവാതിൽക്കരെത്തിയപ്പോൾ അവൾ തിരിഞ്ഞു നിന്നു. ഞാൻ നിന്നെയും ഒരിക്കലും മറക്കില്ല, അവൾ പറഞ്ഞു. തീവണ്ടിപ്പള്ളി കൂടത്തിലെ ഒന്നാം തരക്കാരുടെ മുറിയിൽ വെച്ച് യാസ്വാക്കിച്ചാൻ ആദ്യമായി കണ്ട പ്രഭാതത്തിൽ നിന്ന പോലെ വസന്തരാശിയിൽ സൂര്യൻ സൗമനസ്യത്തോടെ തിളങ്ങി. ഒരു വ്യത്യാസം മാത്രം, ഇപ്പോൾ ടോട്ടോച്ചാൻ കരയുകയായിരുന്നു.